ഈ ആമിര എന്ന് പറയുന്ന ഒരു ആളോട് ഹുദൈബ എന്ന് പറയുന്ന ആളെ ചോദിച്ചൊരു കഥ, അതാണ് നമ്മളെ നിർദ്ദേശം ഉപദേശം കൽപ്പന. അത് ആളുകൾ ഇങ്ങനെ ആചരിച്ച് ആദരിച്ച് പോകുന്നത് മറ്റൊരു ഉപ്പാണ്. ഇങ്ങനെ പോയി അവിടെ നിൽക്കുകയാണ് ആനയോട് മൂപ്പര് പറഞ്ഞൊരു വാക്ക്, ആ വാക്കാണ് എന്നോട് പറയാം. അന്ന തടച്ചവാനാണ് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും കുറുകാൻ വെച്ചുകൊണ്ട് മുതമത്തിക്കമ്പിൽ കുറുകാൻ ശക്തമായി വരവ് അന്നവും ജനീ എല്ലറവി വൈരി. ഞാൻ അല്ലാത്ത ഭൂമിയിൽ ആളുകളൊക്കെ വേറെ വയ്ക്കാൻ ഞാൻ മാത്രമുള്ളതെങ്കിലും ശരിയും ഞാൻ ഒറ്റയ്ക്ക് എളുപ്പാരങ്ങൾ മറ്റൊക്കെ പോയി, എന്നിരുന്നാലും ഞാൻ കുറയാതെ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹുദൈബ പറഞ്ഞു, ആ ഹുദൈബ ഹുദൈബ പറഞ്ഞു അഭിജിച്ചായി നാടമാശി അപ്പഴേ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പിട് എന്ന് ഉസൂയിന്റെ ശരിയല്ലേ. അവിടെ ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ എന്താവട്ടെ അത് എന്തായിരുന്നാലും ശരി, നമ്മൾ പോകുന്നത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക മരിക്കുക അത് നമ്മൾ നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ, എന്നിരുന്നാലും ശരി എന്ന് രംഗത്താണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുള്ളത്. ഭൂരിപക്ഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ കുറിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല, ഞങ്ങളോട് ചിന്തിക്കുന്നില്ല, അത് നമുക്കൊരു പ്രശ്നവുമല്ല എന്ന കാര്യം മാത്രമാണ് ഇങ്ങനെ ഓർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒക്കെ എന്ന് പറയാൻ അതിനെപ്പറ്റി ഒരുപാട് അതിഥികൾ നല്ല റസൂൽ പറഞ്ഞില്ല. നിങ്ങൾ അഖദറിനെ വിപ്പറ്റിപ്പോയി ഉലമാക്കൽ അത്തരം വിപ്പറ്റി കൂടി അത്തരത്തിൽ വിപ്പറ്റി വരും മനസ്സിലായി. അങ്ങനെ വേറെ അതിഥി കാണാൻ എന്തെന്ന് ഒരാളുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടാവാൻ ചേട്ടാന്റെ കൂടെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ. അപ്പോ മുഹമ്മദ് നബി ആളും ചേട്ടാന്റെ കൂടെയാവും, രണ്ടാളാണ് ചേത്താനാവും, ഹദീജ് മഹദീജും കൂടി ചേത്താനാവും, അങ്ങനെയാണല്ലോ. അവരൊറ്റ ചെയ്യുന്നല്ലോ ഒരുപക്ഷെ ആളുകൾ ലോകത്തിൽ നിന്നൊക്കെ അവർ എന്തല്ലേ. അല്ലെങ്കിൽ മൂന്നുപക്ഷത്തെ ലോകത്തിന് ഈ ബലഹീനമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മളിട്ട് വേണ്ട. നമ്മളെ വിശ്വാസം ഇതാണ് കുറയാറിന് ജീവിക്കുക അങ്ങനെ മരിക്കുക. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ വളരെ കാര്യകരത്തോട് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താ പറഞ്ഞത്, അവര് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ട് ഈ പാണ്ഡിത്യത്തിന് വേണ്ടി വിധേയമായാൽ ഒരു പക്ഷെ അത് വിഷമത്തിലേക്കാണ് നമ്മൾ നീങ്ങ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. എല്ലാവരും തന്നെ മരണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അതിന്റെ മുമ്പ് മരണത്തിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന കാര്യം ഉടൻ തീരുമാനിക്കേണ്ട ഘട്ടത്തിലാണ് മനസ്സിലായി. الموت باب وكلناس داخله يا ليت شعيب بعد الموت مقبره الموت مقداره എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞ കവാടമാണ്, ആരും അതിൽ കൂടി കടന്നേക്കണം, കണക്കാക്കാൻ പറ്റൂല, കിട്ടപ്പെട്ടാലും കിട്ടപ്പെട്ടില്ല എപ്പോൾ എവിടെ എങ്ങനെ എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയാണ് മരണത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയെ കുറിച്ചാണ് കവി പറഞ്ഞത്, അൽമൗത്ത് വാഗും പുല്ലുന്നാസി ദാഹിലുഹു, എല്ലാ മനുഷ്യരും ആ കവാടം പാതിരി കടക്കേ പറ്റൂ, കടന്നേ തീരൂ. ഞാനേ ശൈലി ഞാൻ എന്റെ വിഷമം എന്റെ ചിന്താഗതിയല്ല, ബാജൽമൗത്തി മൊത്തമാകൂ, മരണത്തിന് ശേഷമുള്ള വീട് ഏതാണ് എന്ന കാര്യം. നരകോ സ്വർഗോ നരകോ സ്വർഗോ ഇതാണ് പ്രശ്നം. ഈ നരകാണ് സ്വർഗമാണ് എന്ന പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്, അവർക്കാണ് ഈ പ്രശ്നം തന്നെയുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം മരണത്തിന്റെ മുമ്പ് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം, അല്ലാതിരുന്നാൽ വളരെ പ്രശ്നമാണ്. അത് നമ്മൾ ധീരമായി മനക്കരുത്തോടു കൂടി മുന്നോട്ട് നിൽക്കണം. യുദ്ധം ചെയ്യേണ്ടതുണ്ട്, സമരം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട്? വാളുകൊണ്ടോ ആറ്റംബോമുകൊണ്ടോ ഹൈഡ്രജൻ കൊണ്ടോ തോക്കുകൊണ്ടോ കത്തികൊണ്ടോ അല്ല, പിന്നെയോ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്? ആദർശം കൊണ്ട്, അത് കുറുകാൻ കൊണ്ട്, പതക്കിരവിൽ കുറുകാൻ കുറുകാൻ കൊണ്ട് ഉത്പാദനം നടത്തേണ്ടതുണ്ട്. കുറുകാൻ കയ്യിൽ പിടിച്ച് ഒരേ ഒരു ഗ്രന്ഥം, ഒരൊറ്റ മൂലിക, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരൊറ്റ മൂലിക, അത് മാത്രം പിടിച്ചുകൊണ്ട് കെമിക്കലുകളില്ല, അവിടുന്ന് ഇവിടുന്ന് ചേരുകൾ ചേർത്ത് പുലിക്കിട്ട് കുടിച്ചു വന്നല്ല എന്ന് പറയുന്നത്. ഇതായ ഒറ്റ മരുന്ന് അത് കുടിച്ചോ, രക്ഷയുണ്ട്, മോശമുണ്ട്, ശാശ്വതമായ ദുരന്തം കിട്ടും എന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാരെയും ഖുർആൻ പിടിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി. പ്രപഞ്ചത്തിന് ദൃഢമായ അള്ളാഹ് മറന്നുപോയിരുന്നോ? എന്തായി പറ്റുമോ? നീ മൂപ്പര് പഠിപ്പിക്ക, അള്ളക്ക് അങ്ങനെ പറഞ്ഞാലും മൂന്ന് കൊണ്ട് പറഞ്ഞു. അധാരസ് പഠിപ്പിച്ചു എന്താ പറയുക? ഖുർആൻ യുദ്ധല്ലേ, ഖുർആൻ ആയിട്ട് തന്നെ ബുദ്ധി നമുക്ക് നീ നോക്ക്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, കഞ്ഞി ശേഷം കൂടെ പറയും, രണ്ടു ഉദാഹരണം പറയും. ഇപ്പോ 27 പ്രാവശ്യം വൈലി എന്ന് പറഞ്ഞൊരു പദം പുരാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വൈ നാശം നില, നാശം എന്ന് പറഞ്ഞ പഴയക്കാർ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്ന കാലത്ത് പറയുന്നുണ്ടെന്നറിയാം. വൈലന്റെ ചെരുവ്, വൈലന്റെ ചെരുവ് അങ്ങനെ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞാൽ നരകത്തിനുള്ള ചെരു താഴ്ന്ന തലാഴ്ച കിടക്കാൻ ചെരുവ് ചെരുവ്. ഇത് ആർക്കാണ് അള്ള പഠിപ്പിക്കുന്നത്? അള്ള പഠിപ്പിക്കുക
സഹീഹ് മുസ്ലിം
ہاں صحیح بخاری, صحیح مسلم, صحیح بخاری തന്നെ ആരാണ് സാക്ഷിയോ? അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും സഹിയായ ഗ്രന്ഥമാണ്, ഏറ്റവും വലിയ മുത്തം കൊണ്ടായ. ഞങ്ങളുടെ ഉണ്ട് മൂച്ചക്കാരെ പേര് നാട്ടിക്കുഞ്ഞ് രണ്ട് കളന്മാരാ, എവിടെയെങ്കിലും കളവ് നടത്തിയത് ആ അല്ലെങ്കിൽ കുഞ്ഞിനും ഉണ്ടെങ്കിൽ ആ പേരും കളവാട്ടോ അത് പെട്ടെന്നൊന്നും അച്ഛനെടുത്തിട്ടില്ല. രണ്ടാളും കൂടി പെരുന്നളവായി. അതുപോലെ ബുഖാരി മുസ്ലിം അലീൽ മുത്തഫഖ് എന്ന് പറഞ്ഞാൽ പേരും കുഴപ്പമുള്ള പേരും കൊള്ളാറ് അതാണ്. പിന്നെ സഹീ സഹി എന്ന് പറഞ്ഞാൽ ആരെ പേരോട് ഓരുണ്ടാക്കിയില്ലേ, ഓരുണ്ടാക്കി ഒരു ഒരു സഹിട്ടു. ഞങ്ങളുടെ ഇതേമാരി കൂടുതലും മുസ്ലിംകാരന്മാർ എന്താ ഒരു തന്നാല് ഒരു അടിന്തരം കഴിക്കും, അടിന്തരം കഴിക്കുമ്പോൾ കുടുംബക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ, കുറച്ച് ഓർമ്മ ഉണ്ടാകും കുറച്ച് ബാക്കിയാവും. എന്നിട്ട് കാണുന്നവര് ചോദിക്കും അഞ്ചിനോട്, അല്ല അടാ നമ്മളെ അടിന്തരം ഇങ്ങനെ അസ്ഥലേ കാക്ക ചോറ് ബാക്കിയല്ലേ, മനുഷ്യന്മാരെ വിളിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന മാര്യ. നിങ്ങൾ ഉണ്ടാക്കി അതിന്റെ സഹിത്ത് തീർന്നു, ആരെങ്കിലും സഹിത്ത് കൊടുക്കാതെ. അപ്പോ ഈ സഹിയായ അതീതിലുള്ള വാക്ക് ഞാനീ പറഞ്ഞു. ഇപ്പൊ എന്താ പഠിപ്പിച്ചത്? ഖുർആൻ പഠിപ്പിച്ചതാണ് ആദത്തെ ദൂർഗത്തെ ഓർക്കുന്നവർക്ക് നമസ്കാരം കാണിക്കാൻ വേണ്ടി നമസ്കരിക്ക പരോപകാരം കളയ ഇന്റെ വൈകൂടി ഓനപ്പുറം പേരാ ഇതിക്കൂടി രണ്ടടി ബൈക്കി തരണം കേണ പേജിട്ട് പറ്റൂല തരാൻ പറ്റ ഇങ്ങനെ ആചാര വലിയ ആചാര പള്ളിയിൽ എണീക്കൂല ഓന്റെ കൽപ്പും മല്ലപ്പും തിരുമ സാധിക്കും പള്ളിയോട് ബന്ധപ്പെട്ട കൽപ്പാട്ട് ഇതാ ഇതോട്ട് ഇങ്ങനെ അവർക്ക് വൈകാൻ നടന്നത് സ്വന്തം ഗ്രന്ഥം ഇതാണ് ഇസ്ലാമിന് പറഞ്ഞു ഓർക്കും വൈല ഈ 27 സ്ഥലത്ത് അല്ല പറഞ്ഞില്ല അബൂദയെ പഠിപ്പിക്കണേ മടങ്ങും കാശ് എനിക്ക് സൂക്ഷിച്ച് കേൾക്കാത്തവർക്ക് വൈലാണ് ഖുർആൻ വിരുദ്ധല്ലേ. ഇങ്ങനെ ഒട്ടനവധി വിരുദ്ധങ്ങളായ കാര്യങ്ങൾ വ്യഭിചാരത്തിന്റെ കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒക്കെ വിശുദ്ധ ഖുർആന്റെ എതിരിലാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോ നമുക്ക് ചുരുക്കം സമയം അടുത്തോടെ കഴിക്കുക അവസാനം പറയാറുണ്ട് ഇനി എന്താന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ എന്താന്നാണ് ഈ ആമിര എന്ന് പറയുന്ന ഒരു ആളോട് ഹുദൈബ എന്ന് പറയുന്ന ആൾ ചോദിച്ച കഥ അതാണ് നമ്മൾ എന്താന്ന് പറഞ്ഞത് ആമിര അല്ല അങ്ങനെ കുറയാൻ വഴിക്ക് ഞാൻ പോകുന്നു കുറയാൻ നിർദ്ദേശം ഉപദേശം കൽപ്പന അത് ആളുകൾ ഇങ്ങനെ ആദരിച്ച് ആദരിച്ച് പോയത് മറ്റൊരു വകുപ്പാണ് ഇങ്ങനെ പോയച്ച് അവിടെ നിൽക്കുകയാണ് ആനയോട് ഉപദേശം ആ മൂപ്പർ പറഞ്ഞൊരു വാക്ക് ആ വാക്കാണ് എനിക്ക് ഇങ്ങോട് പറയാം പടച്ചോനാണ് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും കുറുകാൻ പിടിച്ചുകൊണ്ട് മുതമസ്സിക്കമ്പിൽ കുറുകാൻ ശക്തമായി വലവും അന്നവും ജമീയല്ലറവ് വൈരി ഞാനല്ലാത്ത ഭൂമിയിൽ ആളുകളൊക്കെ വേറെ വൈക്കാണ് ഞാൻ മാത്രമുള്ളതെങ്കിലും ശരിയും ഞാൻ ഒറ്റയ്ക്കുള്ള പറയുന്നത് മറ്റേതൊക്കെ പോയി എന്നിരുന്നാലും ഞാൻ കുറുകാതെ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹുദൈബ പറഞ്ഞു ആ ഹുദൈബ ഹുദൈബ പറഞ്ഞു അപ്പിച്ചായി നാടമാശി അപ്പഴേ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പില് എന്ന് ഹുസൂലിന്റെ ആയിട്ടാണ് ഇവര് രാജമില്ല ശരി. അവിടെ ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ എന്താവട്ടെ അത് എന്തായിരുന്നാലും ശരി നമ്മൾ പോകുന്നത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക മരിക്കുക അത് നമ്മൾ നമ്മൾ സംഘടന മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ശരി എന്ന രംഗത്താണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉള്ളത്. ഭൂരിപക്ഷത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ കുറിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല, ഞങ്ങളത് ചിന്തിക്കുന്നില്ല, അത് നമുക്കൊരു പ്രശ്നവുമല്ല എന്ന കാര്യം മാത്രമാണ് ഇതിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷമൊക്കെ എന്ന് പറയാൻ അതിനെ പറ്റി ഒരുപാട് അതീതികൾ നല്ല റസൂൽ പറഞ്ഞില്ല നിങ്ങൾ അധികം വിപ്പറ്റിപ്പോയി ഉലമാക്കിൽ അധികം വിപ്പറ്റിപ്പോയി അക്കരുത് വിപ്പറ്റരുത് മനസ്സിലായി. അങ്ങനെ വേറെ അതീതി കാണാൻ എന്തെന്ന് ഒരാളുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടാവാന്ന് ചേട്ടാട് കൂടെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ. അപ്പോ മുഹമ്മദ് നബി ആൾ ചേറ്റാട് കൂടെയാവും രണ്ടാളാണ് ചേറ്റാനാവും ഹദീദ് മാലിക് കൂടിയപ്പോൾ ചേറ്റാനാവും അങ്ങനെയാണല്ലോ അവരൊക്കെ ചെയ്യുന്നല്ല ഭൂരിപക്ഷ ആളുകൾ ലോകത്തിൽ നിന്നൊക്കെ വരില്ലേ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ലോകത്തിന് ഈ ബലഹീനമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ വിശ്വാസം ഇതാണ് കുറയാറിന് ജീവിക്കുക അങ്ങനെ മരിക്കുക അങ്ങനെ സാധാരണക്കാരായ ആളുകൾ വളരെ കാര്യങ്ങളോട് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് അവര് വളരെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ട് ഈ പാണ്ഡിത്യത്തിന് വേണ്ടി വിധേയമായാൽ ഒരു പക്ഷേ അത് വിഷമത്തിലേക്കാണ് നമ്മൾ നീങ്ങുക എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. എല്ലാവരും തന്നെ മരണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ട് മനസ്സിലായി. അതിന്റെ മുമ്പ് മരണത്തിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന കാര്യം ഉടൻ തീരുമാനിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലായോ. അൽമൗത്തു ബാബും വക്കുല്ലുന്നാസി ദാഖിലുഹു യാലൈത ശൈബി ബാദൽ മൗതി മദ്ദാൽ മൗതി മദ്ദാറൂ എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞ കവാടമാണ്. ആരും അതിൽ കൂടി കടന്നേക്കണം, കണക്കാക്കാൻ പറ്റൂല. രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടിരുന്നു, എപ്പോൾ എവിടെ എങ്ങനെ എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയാണ് മരണത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയെ കുറിച്ചാണ് കവി പറഞ്ഞത്, അൽമൗത്തു ബാബും വക്കുല്ലുന്നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും ആ കവാടം വാതിൽ കടക്കേ പറ്റൂ, കടന്നേ തീരൂ. ഞാനെയ്ത്ത ശൈലി, ഞാൻ എന്ത് ക്ഷമം, എന്ത് ചിന്താഗതിയതല്ല, മൊത്തമാകോ മരണത്തിന് ശേഷമുള്ള വീട് ഏതാണ് എന്ന കാര്യം. നരകവാസവോ നരകവാസവോ, ഈ നരകാണ് സ്വർഗമാണ് എന്ന പ്രശ്നം ഉഗ്ര പ്രശ്നമാണ്, അവർക്കാണ് ഈ പ്രശ്നം തന്നെയുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം മരണത്തിന്റെ മുമ്പ് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാതിരുന്നാൽ വളരെ പ്രശ്നമാണ്. അത് നമ്മൾ ധീരമായി മനക്കരുത്തോടുകൂടി മുന്നോട്ട് നിൽക്കണം. യുദ്ധം ചെയ്യേണ്ടതുണ്ട്, സമരം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട്? വാളുകൊണ്ടോ ആറ്റം പോകുകൊണ്ടോ ഹൈഡ്രജം കൊണ്ടോ തോക്കുകൊണ്ടോ കത്തിക്കൊണ്ടോ അല്ല, പിന്നെയോ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്? ആദർശം കൊണ്ട്, അത് കുറുകാൻ കൊണ്ട്, വടക്കിരുതിന് കുറുകാൻ, കുറുകാൻ കൊണ്ട് ഉത്ഭാവനം നടത്തേണ്ടതുണ്ട്. കുറുകാൻ കയ്യിൽ പിടിച്ച് ഒരേ ഒരു ഗ്രന്ഥം, ഒരൊറ്റമൂലിക, വിശുദ്ധ കുറുകാൻ എന്ന് പറയുന്ന ഒരൊറ്റ മൂലിക, അത് മാത്രം പിടിച്ചുകൊണ്ട് കെമിക്കലിലില്ല, അവിടുന്ന് ഇവിടുന്ന് ചേരുകൾ ചേർത്ത് പുലുക്കിയിട്ട് കുടിച്ചോ എന്നല്ല എന്ന് പറയുന്നത്. ഇതായി ഒറ്റ മരുന്ന്, അത് കുടിച്ചോ, രക്ഷയുണ്ട്, മോശമുണ്ട്, ശാശ്വതമായ ദുർഗം കിട്ടും എന്ന് വിശുദ്ധ കുറുകാൻ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. അതാണ് വിശുദ്ധ കുറുകാൻ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാരെയും കുറുകാൻ പിടിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ അതാണ് കോവിൽ എന്ന് പറയാറില്ല നമ്മുടെയൊക്കെ. ആ ഇന്ന ഇമാ സാഹിയുടെ കോവിൽ ഇതാണ്, ഇമാ ഹൈബുവാനിമാന്റെ കോവിൽ ഇതാണ്, ഇമാ ഇബ്നു ഹജർ പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുതിയ മഹത്വം പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യത്തിന്റെ അഭിപ്രായം കോവിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പല കോവിൽ പറയാറുണ്ട്. കർണ പറഞ്ഞെന്താണെന്നറിയോ, വമൻ അസദഖു മിനല്ലാഹി തീല, ഈ കോവിൽ പറയാ അള്ളാഹിനെ സത്യസന്ധമായ കോവിൽ പറയുന്ന ആരായിട ആരാണ്? ആരുല്ല, ആരില്ലാതാണ്, അല്ലാതെ റസൂല് പോലില്ലാന്നാ. എന്താ അല്ലാതെ റസൂലിനോട് ചോദിച്ച കാര്യങ്ങൾ എടുക്കണോ? യാ അയ്യുഹ നബിയ്, ലിമ തുഹറിമു മാ അഹല്ലല്ലാഹു ലക, ലിതബ്തഗി മർദാതി അസ്വാജിക. എന്താ ഖുർആന്റെ മുന്നിൽ ആരാ എന്നങ്ങ് മനസ്സിലാക്കിയത്? ഖുർആന്റെ മുന്നിൽ ആരില്ല അവിടെ. അതുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല ചോദിച്ചത്, യാ അയ്യുഹ നബിയ്, പ്രവാചകരെ, നിനക്ക് അനുവദിച്ചു തന്ന കാര്യം നീ എന്തുകൊണ്ട് വിശുദ്ധമാക്കി മുഹമ്മദ്? നീ തെബിച്ചത് ഈ മരുളാതി അതുവാദിക്ക, നിന്റെ ഭാര്യമാരോട് പ്രീതിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന കാര്യം നീ വിശുദ്ധമാക്കില്ലേ? അള്ളാഹു റസൂൽ വിറച്ചു, ഞെട്ടി, പേടിച്ചു, തൗബാ ചെയ്തു. വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് മനസ്സിലാക്കി. അള്ളാഹു റസൂലിന് പോലും ആറാമാക്കാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ അവര് എഴുതി വെച്ച തേൻ കൊടുത്ത കഥയാണ്. ഒരാളെ ഭാര്യയുടെ വീട്ടിൽ പോയി തേൻ കുടിച്ചപ്പോ മറ്റേ ഭാര്യ കൈക്കാട കരയുമ്പോ ഭാര്യമാരായിരിക്കുന്ന ഈ ഭാര്യമാരെ പൂരം ഉണ്ടാവും, അത് മാതൃഭൂമികളും ഉണ്ടായിരുന്നു ആ പോലും. അപ്പൊ ആ പെണ്ണിന് ഏറ്റവും സ്നേഹം ആർജിച്ചെടുത്തോന്നൊരു തോന്നല്, ആ മറ്റേ ആളുടെ പെണ്ണുങ്ങളും കൂടി കൂടാതെ നടത്തി ഇഞ്ചി ഇഞ്ചി വരുമ്പോ പറഞ്ഞു ഇത്ര കറമാക്കണ കറമാണ് തേന്റെ വാസന വേറെ മരത്തിന്റെ കറ അത് പാലിപ്പാൻ എനിക്ക് തോന്നുന്നു. എനിക്ക് കറമണക്കാ മറ്റാൾ പറഞ്ഞ കറങ്ങളും എനിക്ക് മനസ്സിലായിട്ട്. അപ്പൊ പറഞ്ഞതാ എന്താ പറഞ്ഞത്, ഞാൻ ഇനി മേലെ അത് കുടിക്കാൻ ഞാൻ കുടിച്ചതാണ്, ഇനി മേലെ കുടിക്കുക, ഞാൻ അത് ഒഴിവാക്കി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞലിനെ ആക്ഷേപിച്ചാണെന്ന് അവളെ കേറിക്കണം. ഈ തേൻ അനുവദിച്ച കാര്യാ, അത് എന്തിനാ നിഷിദ്ധമാക്കിയത് എന്ന് അവളെ ആക്ഷേപിക്കുക ചെയ്യണത്. അപ്പൊ ആർക്കും അള്ളാഹുവിന്റെ വസൂലം പോലും ഒന്ന് നിഷിദ്ധമാക്കാൻ അനുവാദമില്ല. സ്വർണ്ണല്ല മൂലല്ല എന്തായി. അപ്പൊ കൗലി പറയാനും അള്ളയാണ് ഏറ്റവും നല്ലത്. പതിയാരിയും ബാലവും യോനിയോന്ന് അതിന് അള്ളയെ ഈ അതീത്, ഈ വിശുദ്ധ കുറയാൻ അതീതിന്റെ പുറത്ത് എന്തിനാ ആവശ്യിക്കുന്നത്? അത് പറഞ്ഞ പോലെ കൂട്ടർ പറഞ്ഞാൽ തരാം, അത് മുസ്ലിംകിങ്ങോട് പറഞ്ഞാൽ, മുസ്ലിംകിങ്ങളോട് പറഞ്ഞ ആക്ക, മുസ്ലിംകിങ്ങളോട് പറഞ്ഞ ആക്ക് വേറെ, മോമിനിങ്ങളോട് പറഞ്ഞ ആക്ക് വേറെ, ചെറുവാണിക്കാരോട് പറഞ്ഞത് വേറെ, ചെറുവോട്ട് പറഞ്ഞത് വേറെ. പക്ഷെ ഞങ്ങൾ ചാപിടിക്ക തുടങ്ങാറുണ്ടായിരുന്നു. അപ്പൊ ഈ മുജാഹിദീങ്ങൾക്ക് വന്ന കാലത്ത് ഈ ഷിർക്കിന്റെ കാര്യം തൗഹീദിന്റെ കാര്യം ഇവരിങ്ങനെ പറയുമ്പോഴേ അവർ വേറെ വിഷയമില്ല, അത് പറഞ്ഞ ആദ്യം മുസ്ലിംകിങ്ങോട് പറഞ്ഞ ആൾക്കാണ്. അപ്പൊ അവിടെ കണ്ണൂക്കാരുടെ ചാപ്പിടി കച്ചവടക്കാരുണ്ട്, അല്ലൊളി ഈ ചെങ്കട്ടിക്കാരുടെ ആർക്ക് വേറെ, പുത്തുകാർക്ക് വേറെ ആർക്ക്, കോട്ടയക്കാർക്ക് വേറെ ആർക്കാണോ, എന്താ ചോദിച്ച മാതിരി മുസ്ലിഖീകൾക്കായാലും മുസ്ലിഖീകൾക്ക് എന്താ എന്തായിപ്പോ പതി അത് മുസ്ലിഖീകൾക്ക് മാത്രം ഖുർആൻ. ഇപ്പൊ നമുക്കോ നമുക്ക് ഖുർആൻ ഇല്ലാത്ത ഒരുപാട്. അപ്പൊ ഈ മുസ്ലിഖീകൾക്ക് മാത്രമേ ഖുർആൻ തന്നെ വേണോ? ആരോടെ ചോദിക്കുന്നത്? മുസ്ലിങ്ങളോടോ? എല്ലാവരുടെ ഭാഗമില്ല. അപ്പൊ ഭാഗമോ ഈ ഖുർആൻ ക്ഷേത്രം ഇന്നെന്ത് ഹദീദാണ് മുസ്ലിക്കുന്നത്? ഈ നോക്കി അള്ളാഹു നസ്ദൽ അഹസനൽ ഹദീദ്, ഏറ്റവും ഉത്തമമായ ഹദീദ് അള്ളാഹു ഇറക്കിയിരുന്ന അതേതാ ഖുർആൻ തന്നെ. പിന്നെ ഞാൻ ഹദീദ് ഇവിടെ ഈ വേറെ വരുന്നു വമൻ അസദഖു മിനല്ലാഹി ഹദീദ, നല്ല ഹദീദ് സത്യസന്ധമായ ഹദീദ് പറയാൻ അള്ളാഹിനേക്കാൾ ഗർഹിക്കുന്ന ആളാ ആരാ? അവിടെ മൻ ആരാണ് അറിയുന്നുണ്ടോ? നല്ല തഫ്സീർ, ഉത്തമമായ തഫ്സീറും അത് അതാണ് ഏറ്റവും വലിയ തഫ്സീർ. നല്ല പറയുന്ന ആരേ എൺപത്തേഴ് ഹദീദ് അല്ലാണ്ടത്, കൗൽ അല്ലാണ്ടത്, കിതാബ് അല്ലാണ്ടത് ഒക്കെ പൂർണ്ണമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ പൂർണ്ണമാണ് ശുദ്ധ ഖുർആൻ. ഇപ്പൊ അല്ലാത്തൊരു അപൂർണ്ണമാണ്. ഇതാണോ ധിക്കാരം എന്ന് പറയുന്ന ധിക്കാരങ്ങൾ തീരുമാനം ബുദ്ധിയുള്ളു. ഖുർആൻ പൂർണ്ണല്ല എന്ന് പറയുന്ന നജസുകളാണോ അതോ ഖുർആൻ പൂർണ്ണാണ് എന്ന് പറയുന്ന നമ്മളാണോ ധിക്കാരികൾ? ബുദ്ധി ഒരുപാടുണ്ട് പറഞ്ഞ് അതെല്ലാം കിട്ടും, കാരണം കിട്ടും, മാസം കിട്ടും, ഇങ്ങനെ ഒരുപാട് മാസം എന്ത് ഈ മാസം അന്ന് പര്യത്ത് റമദാൻ മാസം നോമ്പ് വെക്കാൻ പറഞ്ഞു എണ്ണം പറഞ്ഞില്ല എണ്ണം പറഞ്ഞുണ്ട് വരെ. ഈ മാസപ്രീ പ്രശ്നമാണെങ്കിൽ അതെ പറയോ? അത് പറഞ്ഞു എനിക്ക് അത് വരട്ടുന്നു അതുണ്ട്, അതിനെ പിന്നെ വരേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ പറഞ്ഞു അത് നോമ്പിന്റെ കാര്യം പറഞ്ഞ കാര്യം അടിപൊളി പറഞ്ഞില്ല. അവ ചുരുക്കത്തില് പിന്നെ അവളെ ചോദിക്കാം അലൈസല്ലാഹു കാഫിൻ അബ്ദഹു, അള്ളാന്റെ ദാസൻ അല്ല പോലെ അലൈസല്ലാഹു അല്ലയല്ലയോ ബികാഫിൻ മതിയായവൻ അബ്ദഹു അവന്റെ ദാസൻ അള്ളപോലെ അള്ള ചോദിക്കുന്നു. ഞങ്ങൾ എന്ത് പറയുന്നു? സബ്ബുനോനെ നീ മതി, നിന്റെ ഗ്രന്ഥം മതി, നിന്റെ ഉപദേശം മതി, നിന്റെ നിർദ്ദേശം മതി, നിന്റെ ഹറാം മതി, നിന്റെ ഹലാല് മതി, അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. മറ്റുള്ളവർ എന്ത് പറയുന്നു? പോരാ, നിന്റെ പൂർണ്ണല്ല, നിന്റെ മതിയായിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ ഭിക്കാരികൾ അവരോ ഞങ്ങളോ? ഞങ്ങളാണോ ഇസ്ലാമിനെ വസാദാക്കുന്നവരോ അവരോ? എനിക്കറിയില്ല. ഇനി അള്ള വേറെ തട്ടു പറയും അള്ളാനെ മാത്രം അവന്റെ കിതാബിലൂടെ പറഞ്ഞാൽ അള്ള പറയുന്നു, അള്ള പറയുന്നു, അള്ള പറയുന്നു, അള്ള പറയുന്നു എന്നാണ് പറയാം. ഇതിങ്ങനെ പറഞ്ഞാൽ ചെറിയ തെറ്റിയോട് ആ മനുഷ്യന്റെ ഇത് വരെ നമ്മൾ അപ്പഴീത്, പിന്നെ ഇമാമിന്റെ അഭിപ്രായം, പിന്നെ വേറെ സാജാദ് അഭിപ്രായം, പിന്നൊരു കഥ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ആദ്യമെല്ലാം നമുക്ക് ശരിയാക്കും. ഈ അവസാന കഥയിലാണ് നമുക്ക് മനസ്സിൽ വെക്കില്ല. അപ്പൊ അന്ന് വന്നെന്താ വരിക? വൈദാ വിക്കിറുള്ള വന്നാലും മാത്രം പറഞ്ഞ ഇസ്മാർത്ഥത്ത് ഒരുപില്ലതിനല്ല ആ യൂമിനോട്ടില്ലാത്ത പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഛർദിക്കാൻ വരുന്ന മനം വരട്ട. അങ്ങനെയുള്ള പുരാ മാത്രം എന്താ അവിടെ ആദ്യം കുറയാകളാക്കാം. എന്തോ ഒരു പ്രതിയാണ് ജനിക്കാത്തവർക്ക് എന്താണ്ടല്ലോ മനം വരത്തില്ല. ഒരു ഉണ്ട് കയറ്റൊക്കെ മീൻ കയറിയെടുക്കുമ്പോൾ അള്ളഹാനോട് കൂടെ മറ്റൊരാളുകളെയും പറഞ്ഞാൽ സന്തോഷവരിതരാണ്. അപ്പൊ സന്തോഷം ഇപ്പൊ സുന്യാല വേദനോനെ ഞങ്ങൾ ഓർമ്മ ശിവയാക്കണേ, ഞങ്ങൾ കുടുംബത്തിൽ രക്ഷിക്കണേ, ഞങ്ങൾ സ്വർഗത്തിൽ നീ കിടത്തണേ എന്നൊക്കെ അള്ളാഹും 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 അത് വന്ന് പിന്നെ പിന്നെ ഈ പറയപ്പെട്ട കുമ്പാര പറയപ്പെട്ട് ചെയ്ത് മൊയ്യത്തിങ്ങൾ മമ്പുറവിൽ ഈ പറയപ്പെട്ട ആളുടെ കാക്കുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാം. അപ്പ തിരുപ്പിരിയാണ് കേൾക്കുന്നവർക്ക് തിരുപ്പിരി പറയാം അല്ലെ? ഇത് സത്യം, ഇതൊരു സത്യല്ലേ? അള്ളാട് പറഞ്ഞു തമ്പുരാനെ എന്ന് രക്ഷിക്കണം. പോരാ തിരുപ്പിരിയായില്ല, അള്ള പറഞ്ഞതാണ് അവർക്ക് തിരുപ്പിരി വരൂല. കുറെ ആളുകളെ കൂട്ടി പറഞ്ഞു നോക്കി അപ്പ മോറിന്റെ തെളിവ് കായാണ് ശരിയല്ലേ? എന്താ അള്ള പണ്ട് വാക്ക് നോക്കണെങ്കിൽ അതല്ല കുറയാൻ പറഞ്ഞ കുറയാൻ എന്ന് കേട്ടാൽ അതിങ്ങനെ കിടുകിട വിറക്കും, രോമെടുത്തു പിടിക്കുന്ന ആളാണ് അങ്ങനല്ലേ? അതാണ് അള്ള പറഞ്ഞത്. ഇപ്പൊ അപ്പൊ സംഭവം അങ്ങനെ തന്നെയല്ലേ? ഞാൻ പന്തിയും കേട്ട് പ്രാർത്ഥന. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു എന്റെ അടുത്ത് ശൂന്യത വേദന. അപ്പൊ മുമ്പ് നിന്നെ അള്ളഹാനെ വിളിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചോട്ട് മഹിഷേഖിനും പതിരി ഞാൻ പറഞ്ഞു എല്ലാ അലവരാധികളും നിങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾ ഹക്കോട്ട് എന്നിക്കണം. അപ്പൊ തൃപ്തിയെ മൗലായ പോലെ തന്നെ മൗലായ എങ്ങനെ തന്നെയാണല്ലോ എങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇങ്ങനെ വേറെ തുടങ്ങിയതിന് മുമ്പ് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി 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 ഇങ്ങനെ പോയിട്ട് അതിന്റെ അടുത്ത സമയത്ത് ഇങ്ങോട്ട് വരും ചങ്ങാതി പരിഹാരം എത്തിയിട്ട് അത് ചെല്ലെങ്കിലേ വേറെ തന്നെ മൊഴിയേക്ക് തൃപ്തി കേൾക്കണം അവിടെ തൃപ്തി. അതുവരെ ഖുർആനോദി ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഖുർആനോദി ഇങ്ങനെ ഓതി 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 തൃപ്തിയായില്ല തൃപ്തിയായില്ല പിന്നെ എന്തുകൊണ്ടാ തൃപ്തി? ഇടമുറിയാതെ അവതാ പതിവായി അള്ളാഹുടെ അള്ളാഹ്ക്കാനും ഇടമുറിയാൻ പറ്റുമോ? ഇവിടെ രാത്രിയിലുണ്ട് ഇടമുറിയാൻ തന്നെ ഞാൻ വേറെ മനസ്സിലാക്കി തരാം. കത്തപ്പടിയിൽ ഓത്തുണ്ടല്ലോ കത്തപ്പയ്യ പഴയ കാലത്തൊക്കെ മരിച്ച ചില ആളുകളും കത്തപ്പയ്യ ഓതുണ്ട്. ആ ഓതിനെ മല്ലാക്കാൻ വേണ്ടി കത്തപ്പയ്യ കണ്ടി ഇരുന്നാൽ ആ മല്ലാക്ക് മാത്രം പോണെങ്കിൽ വേറെ മല്ലാക്ക് ഒതുണ്ടാക്കി ഒന്ന് കയറിയിരിക്കണം വിശാഖ പറഞ്ഞു. അതെ യാമം മുറി യാമം മുറിയാൻ പാടില്ല. അങ്ങനെ 7 ദിവസം അല്ലെങ്കിൽ 20 ദിവസം 40 ദിവസം യാമം മുറിയാതെ ഓതണം. അപ്പൊ അള്ളാക്ക് പോക്ക് പറ്റുമോ? അള്ളാക്ക് ഇടമുറിയാതെ എട നോക്കണം പറച്ചവനോട് പറഞ്ഞേ എട തമ്പുരാനെ എന്റെ യജമാനെ ഇടമുറിയാതെ പതിവായിട്ട് അള്ളാഹു ചെയ്തിരിക്കോ നമുക്ക് ആവില്ല. ഇതാ പറഞ്ഞതന്നെ വൈരാതക്കത്തെ റബ്ബുക്ക നിന്റെ റബ്ബിനെ മാത്രമായിട്ട് പറഞ്ഞാൽ ഖുർആനിൽ ഖുർആനിൽ വഹിദു അവനെ മാത്രം വല്ലവരാതി ബാരിയും നുഹൂറ അവരിങ്ങനെയാണ് പാലു കുത്തി പാടിയത് ഇങ്ങനെ കേൾക്കാണ്ടാവില്ല. ഇവിടെ ഇപ്പിരിയല്ല പറച്ചവരുടെ കാര്യം മാത്രം പറഞ്ഞാല് ഞാൻ ഇനി പറയട്ടെ. അപ്പോ ഇത്രയും ആയത്തുകൾ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് 16, 85, 6, 114, 13, 14, 15, 17, 18, 19, 20, 21, 22, 23, 24, 35, 46, 47, 48, 49, 50, 40, 41, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, 50, 49, ഒരുപാട് പേരുണ്ട് കുറച്ചെടുത്താണ് കുറവേ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ? ഇത്തിബായത്തെ ഒരു കാര്യം എന്താ? ഇത്തിബായ നബിനെ പിമ്പറ്റണ്ടേ എന്നാ ചോദിക്കും. ആ നബിനെ പിമ്പറ്റണം. നബിനെ പിമ്പറ്റുന്ന നബിനെ മാത്രല്ല, കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരെയും പതി ഉദാഹുമുത്തരിഹേ ചിന്തകുരാൻ പറയും. അവരെ ഉദയോടൊക്കെ പിമ്പറ്റിച്ചോളാം, ഉദയോട് പിമ്പറ്റ പിമ്പറ്റല് ഇത്താത്ത രണ്ടും കണ്ട അവിടെ വിഷയം അവിടെ ഒരു ഇത്താത്തി ഭാത്തും രണ്ടു ഒന്നാക്കി. ഇത്താത്തി ഇത്താത്ത എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനെയോ അല്ലെങ്കിൽ നേതാവിനെയോ അല്ലെങ്കിൽ അംഗീകരണയോ അനുസരിക്കാം. ആ നേതാവോ ആ പ്രവാചകനോ കൈ മരിച്ചു പോയാൽ പിന്നെ അവരനുസരിക്കേണ്ടതില്ല. അതെന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞു പോയ മരിച്ചു പോയ ഒരൊറ്റ പ്രവാചകനെയും ഇത്താത്തി ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്തിബാക്കിയ ഭയങ്കര നൂനൈ പറഞ്ഞു, ഇന്നീ റസൂലുന്നമീൻ, ഞാൻ വിശ്വസ്തനായ പ്രവാചകനാണ്, ഫത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വാക്കിലോ എന്നെ അനുസരിക്കുക. ഇത് നൂഹല്ല എല്ലാ പ്രവാചകന്മാരും സമുദായത്തോട് പറഞ്ഞു, എന്നെ അനുസരിക്കാം, എന്നെ അനുസരിക്കാം, എന്നെ അനുസരിക്കാം. കാരണം അവിടെ ഉള്ളപ്പോ അവരനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഗരുഡം എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യം തീരുമാനങ്ങളൊക്കെ. ആ തീരുമാനം നടപ്പാക്കലാണ് അത് പ്രവാചകന്റെയും അല്ലെങ്കിൽ അങ്ങേരിന്റെയും ഒക്കെ നിർദ്ദേശം അനുയായി കൊടുക്കുമ്പോൾ അനുസരിക്കുകയാണ്. ഇതാണ് ഇത്തിബാ. അതുകൊണ്ട് ഇപ്പൊ പ്രവാചകൻ വരികയാണെങ്കിൽ മുഹമ്മദ് ഇത്താത്തി എന്ന് പറയാം. അത് കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞു പോയ ഒറ്റ പ്രവാചകനെ ഈ സമുദായത്തിൽ ഇത്താത്തി എന്നുള്ള കാര്യം. പിന്നെ ഇത്തിബായ്, ഇത്തിബായ് എന്നാൽ ഇത്താത്തി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ ഇത്താത്തി ഞാൻ പറയുന്നത് അതെങ്ങനെ? അത് തന്നെ നബിനെ ഇത്താത്തി അനുസരിക്കുന്നു അതാണ് തിരിക്കുക. അത് മാറ്റി ഞാൻ ഒരുപാട് ആറ്റുകാരുണ്ട്. പിന്നെ ഇത്തിബായ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞു എന്താണ് ഇത്തിബായ് ചെയ്യാൻ, നബിയോട് പറഞ്ഞ ഇത്തിബായ് ചെയ്ത് നമ്മൾ ഇത്തിബായ് പറഞ്ഞു, അള്ളാഹു ഇത്തിബായ് നമ്മൾ പറഞ്ഞാൽ പടത്ത് തമ്പുരോനെ നിങ്ങൾ ഇത്തിബായ് ചെയ്യുക എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഇത്തിബായ് എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ ബിംബത്തിന് ആ ബിംബത്തപ്പെടുന്ന ആളും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി റസൂലിന്റെ ബിംബത്തെ റസൂല ചെയ്യണം, നമ്മളും ചെയ്യണം. പക്ഷെ അള്ളാഹ് ബിംബത്തെ നമുക്കില്ലെങ്കിൽ അള്ളാഹ് ചെയ്യേണ്ടതില്ല. ഇപ്പൊ നബി പറയാൻ നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബി പറഞ്ഞാൽ നമസ്കരിക്കൽ നബിക്ക് നിർബന്ധ, അത് നമുക്ക് നിർബന്ധ. അള്ളാഹ് ഇന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിസ്കരിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത്തിബായ് ചെയ്യുന്നതോ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്തിബായിനെ കുറിച്ച് എന്താ പറഞ്ഞത് വിശുദ്ധ കുരാൻ വളരെ പരിമിതമായി പറയാം. ഇത്തബിയായി പറയണ്ട, മുഹമ്മദ് നബിയെ കാണ്ട പിമ്പറ്റണം മാ ഒന്നിനെ ഊഴിയ അവതരിക്കപ്പെട്ട ഇരയിക്ക താങ്കളിലേക്ക്. അപ്പൊ താങ്കൾക്ക് വഹി കിട്ടിയതനുസരിച്ച് നീ റബ്ബിക്ക താങ്കൾ നാഥനിൽ നിന്ന് വഹി കിട്ടിയതനുസരിച്ച് താങ്കളിലേക്ക് ജീവിച്ചോ. അപ്പൊ നബി പിമ്പറ്റിന് ഖുർആൻ ചെയ്യാൻ എന്ന് വെച്ചല്ലേ വക്തബിയുമായുവാ ഇരയിക്ക അത് വേറെ തരത്തും, വക്തബിയുമായുവാ ഇരയിക്ക് റബ്ബിക്ക വേറെ തരത്തും, കിതാബ് ഇറപ്പിക്കാൻ മറ്റൊരു തരത്തിൽ. എന്റെ റബ്ബിന്റെ കിതാബിൽ നിന്ന് എന്നിലേക്ക് ഇറക്കിയ കിതാബിൽ നിന്ന് നീ ഓതി കേൾപ്പിച്ചു കൊടുക്കേ മറ്റുള്ള ആളുകൾക്ക്. അള്ളാഹുടെ കിതാബിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് ഓദിച്ചെടുക്കും കൂട്ടാ. അപ്പൊ അള്ളാഹുടെ കൂടാനാമോന്ന് മുറുക്കി പിടിച്ചോ ബില്ലരി ഒന്നിനെ ഊഴിയ ഇരയിക്ക നിനക്ക് വഴി കിട്ടിയ കാര്യമില്ല. അത് നിറുകെ നിറുകെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുറുകെ പിടിക്കുമ്പോ പിടിച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതേ. അപ്പൊ അതിനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാനല്ല, അതങ്ങനെ സ്വീകരിക്കുമ്പോഴേ നാടിലൊക്കെ വിപ്ലവമൊക്കെ ഉണ്ടാവും. കുറയാനുണ്ട് ജീവിക്കുന്ന പറയുമ്പോ അവിടെ ഇങ്ങനെ ചിരിച്ചൊക്കെ ഉണ്ടാവും. അതിനല്ല പറഞ്ഞു കേട്ടോ, ഓ യഹ്യ ആ കിതാബ് ശക്തമായി പിടിച്ചോ എന്ന് പറയുന്ന അർത്ഥം എന്താ? അതെ കുറച്ച് തയ്യാറൊക്കെ ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് ഈ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഉയരമില്ലെങ്കിൽ കുറയാൻ പഠിച്ചോട് ചോദിക്കുന്ന ഇക്കിന്റെ ആൾക്കാരോട് ഞാൻ മറ്റൊരു പറയുന്നത് പറയണേ. അപ്പൊ നിക്കിർ കുറയാൻ പറ്റോട് ചോദിച്ചു നോക്കിന്നുള്ളത് ഇനി ഇതാണ് നബിയോട് പറയുന്ന ആജ്ഞ. ഈ നബി അതുപോലെ തന്നെയാണ് ജീവിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു മാലാക്കിയാണെന്ന് പറയുന്നില്ല, ഇനി മലക്കും ഞാൻ മാലാക്കിയാണെന്ന് പറയുന്നില്ല. ഇൻ അത്തവ്യമായുഹ എനിക്ക് വഴി കിട്ടിയത് വിപറ്റ മാത്രമാണ് ഞാൻ ചെയ്യണത് കേട്ടണം, വേറൊന്നുമില്ല. അപ്പൊ എന്തായി, ഞാൻ കുറാൻ മാത്രമാണ് ഉപരിച്ചിരിക്കുന്നത്. എനിയോട് കൽപ്പന പറഞ്ഞേക്കും മുഹമ്മദ് ഞാൻ പിൻപറ്റുന്നത് മായുവാൻ എന്റെ നാഥനിൽ നിന്ന് കിട്ടുന്ന വഹി അനുസരിച്ചാണ് ഞാൻ പിൻപറ്റിയിരിക്കുന്നത്. എനിക്കിതല്ലാത്ത വഴി വഹിക്കുന്നത് എനിക്ക് ഇതല്ലാത്ത വഴി വഹിയുണ്ട്. അത് ഇംഗ്ലീഷിന്റെ വഹിയ എന്ന് ഞാൻ ചോദിക്കുന്ന ആദ്യം മകൻ ആയി എന്നെ നിമക്ക് പറയുമ്പോൾ മായന്തർവാദക്കാന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് വഹിയ എന്തായി പറയുന്നത്? ഇത് തടുകാരായ കുറിച്ച് മോചിച്ചു പറഞ്ഞു ആക്ഷേപിച്ചു. ഇത് പ്രവാചകൻ ചോദിച്ച പണിയെന്റെ മാനത ചെയ്തത് അത് ഏത് വഴിയെ തോന്നിയെന്ന് പറയും. അപ്പോ നബി തുടർന്ന് പറയണം നമ്മോട് ഞാൻ അങ്ങനെയാണ് ജീവിക്കണമെന്നാണ് പറഞ്ഞേക്ക്. ഇനി വേദനയിൽ എത്താൻ പറ്റുമോ? പറഞ്ഞേക്ക് നിധിയമായ കൂതിലി എന്ന് ഉപദ്രവിൽ എന്റെ സ്വത്തിട്ട പ്രകാരം നിധി ആഗോര വേദന തെറ്റാൻ പാടില്ല. ഈ നത്തലി ഇല്ലാമായുഹ ഇരയ്യ എനിക്ക് വായി കിട്ടിയാൽ തെറ്റാ ഞാൻ പറ്റുന്നത്. ഇനി അതാവിൻ അതൈ തുറത്തി അതാപയവും അതിന് എതിർ ഞാൻ പ്രവർത്തിച്ചാൽ വേദനാധനങ്ങളുമായ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അവൻ എനിക്ക് യാതൊരു വേദനയും വിശുദ്ധ പുരാജി വരുത്താൻ പാടില്ല, മാറ്റി വരുത്താൻ പാടില്ല. അങ്ങനെ ഒരുപാട് സത്യം ചുരുക്കി പോയ സമയം ഇതൊക്കെ നബിയോട് പറഞ്ഞതാണ്. ഒരുപാട് ആത്തുകളുണ്ട്. ഇനി നമ്മോട് എന്താ പറയുന്ന കണ്ടോ, ഇത്തരവോ നിങ്ങൾ പിൻപറ്റുക സത്യവിശ്വാസികളെ, മാഹുഞ്ചലയിലേക്കും നിങ്ങൾക്ക് അവർ ചീട്ടിയത് നിർവർത്തിക്കും നിങ്ങൾ നാഥനിൽ നിന്ന്. ആ പുറയാൻ കൂടാ മറ്റൊരു ഔലിയാക്കളെയും നിങ്ങൾ പിൻപറ്റി പോകരുത്. വേറെ നമ്മളെ പെട്ടെന്ന് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഇറക്കി കിട്ടിയ കിതാബനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, പിൻപറ്റണം. അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻപറ്റിക്കോളീ. ഇതായി കുറയാനാണ് മുത്തഖീമായ പാതാവ് തൽ പാതാവ് അതിന് പിൻപറ്റിക്കോളീ. കണ്ടോ, ഇനി വേദത്തിൽ എന്റെ ദാസന്മാരും സന്തോഷവാദത്തിൽ എല്ലാവരും ഓതുണ്ടാകെ നമാരും മുജാഹിദീനും. മുജാഹിദീങ്ങൾ ആദ്യം സുന്നികൾക്ക് എതിരില്ലാത്ത പോലിരുന്നു എന്ന് പറഞ്ഞാല് സുന്നികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങൾ കേൾക്കാൻ പോകാൻ പാടില്ല, വായിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ പ്രചരിച്ചു. അപ്പൊ മുജാഹിദീങ്ങളെ വേറെ കേൾക്കാൻ ആയിട്ടുണ്ടാവില്ല, വളരെ കുറവാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരെടുത്ത് അങ്ങനെ നിയോഗിക്കല്ലേ, ഇന്ന് നമ്മളെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഒരു മൂന്നാളും കൂടി ആദാബായിക്ക കക്ഷികളായിട്ട് നമ്മളത് കേൾക്കാൻ പോകാറില്ല എന്നത്. അപ്പൊ അന്ന് ഇവര് ഓതാകട്ടെ, നിങ്ങൾ എല്ലാം കേൾക്കണം, എല്ലാം കേൾക്കുന്ന ആളുകൾക്കാണ് അള്ളാഹ് സന്തോഷമായിട്ട് അറിയിക്കുന്നത്. എന്നിട്ട് നല്ല പറ്റിക്കോളി എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും പറക്ക മനസ്സിലായില്ല, പറഞ്ഞ കൂട്ടില് ആർക്കും ഉറക്ക മനസ്സിലായില്ല. എന്താ പറഞ്ഞാല് അള്ളാഹ് പറഞ്ഞെന്താ, നിങ്ങൾ എല്ലാം കേൾക്കണം, എന്നിട്ട് ഹാസൻ സ്വീകരിക്കണം. ഹാസൻ ഏതാ കുറുകാൻ, ഞാൻ ആദ്യം പറയില്ല, ഹാസൻ കുറുകാനാണ്. വാർത്തകളുടെ ഹസന്, പൗരികളുടെ ഹസന്, ഹദീസുകളുടെ ഹസന് ഒക്കെ അള്ളാഹുടെ വാക്കാണ്. അപ്പൊ ഹാസനെ പറ്റിക്കോളി എന്നല്ല പറഞ്ഞു. അവലം നിക്വീമന്ന അന്തല്ല അലൈക്കൽ കിതാബ യുത്ര അലൈഹിം, ഈ ഗ്രന്ഥം എനിക്ക് അവതരിച്ച് കിട്ടിയത് അവർക്ക് മതിയായിട്ടില്ലേ എന്നത് വേറെ സംസാരിക്കുന്നു. ഈ ഗ്രന്ഥം എനിക്ക് അവതരിച്ച് കിട്ടിയല്ലോ, അത് അത് ഓടിക്കേറ്റി കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അവർക്ക് മതിയായിട്ടില്ലേ. വല്ലതിന് ഉപസ്ഥിക്കുവനെങ്കിൽ കിതാബ് കിതാബ് ഗ്രന്ഥം ശക്തമായി പിടിച്ച് നമസ്കാരം സ്ഥാപിച്ചുകൊണ്ട് ഉള്ള ആളുകൾക്ക് അവരുടെ പ്രതിഫലനം പാഴാക്കുകയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറയും. പിന്നെ ഹുക്കുമാണല്ലോ. അപ്പോ നബിയോടും നമ്മളോടും ഒക്കെ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഇത് പിൻപറ്റാനാണ്. ഏത് ഈ കുറയാ നമ്മളോട് ഇപ്പറ്റാറ് പറയുന്ന ഇന്നോട്ട് ഹുക്കുമാണ്. ഹുക്കും ഇപ്പൊ എന്താ ഉള്ളത്, ഹുക്കും വേറെയും പ്രവാചകനും വിധി കൽപ്പിക്കുവാൻ അധികാരമുണ്ട് എന്ന് അപ്പോഴത്ത് മറ്റൊരു തെരുവാടി വെച്ചിരുന്നു ഒരു പണ്ഡിതൻ, ജമാഅത്തെ ഇസ്ലാമിയെ പണ്ഡിതൻ ചെയ്തിരുന്നു. ഹുക്കുമിന് എനിക്കറിയ തെളിവെന്താ അല്ല പറഞ്ഞാ, ഫഹക്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, നീ വിധി കൽപ്പിക്കണം ബൈനഹും അവരിടയിൽ, ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയതുകൊണ്ട്, അള്ളാഹ് ഇറക്കിയത് കൊണ്ട് വിധി കൽപ്പിക്കണം. അനിലക്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, വേറെ തരത്തിൽ അള്ളാഹ് ഇറക്കിയത് കൊണ്ട് വിധി കൽപ്പിച്ചാളാണ്. അപ്പോ ഒമല്ലം ഞഹക്കും ബിമാ അൻസലല്ലാഹ് ഫഹുലായ ഉമൽ കാഫിറൂൻ, ആര് അള്ളാഹ് ഇറക്കിയത് കൊണ്ട് വിധി കൽപ്പിച്ചില്ലയോ അവൻ സത്യനിഷേധിയാണ്, ബഹുരായിക്കുമ്പോൾ വാലിമോ ധർമാടികളാണ്, ബഹുരായിക്കുമ്പോൾ ഫാസിക്കോ അക്രമികളാണ്, ധർമാടികളാണ്, സത്യനിഷേധികളാണ്. വമൻ എന്ന് പറഞ്ഞ വാക്ക് അമ്മ ആരായിരുന്നാലും ചെയ്തു, ആരായിരുന്നാലും അല്ല ഇറക്കിയത് കൊണ്ട് അല്ല വിചാരിക്കാൻ പാടില്ല, എനിക്ക് പോലും പാടില്ല. ഈ വേറെ ഘട്ടത്തിന്റെ അവർക്ക് തരാം. ഇപ്പോ ഇത് നോക്ക്, അലം തറയിലല്ലീന ഊതു നസീബം മിന്നൽ കിതാബ് യുദാവിലില്ല കിതാബില്ലാഹി യഹകുമ ബൈനഹുമ യതവല്ല ഫരീഖുൻ മിന്നും വഹും മരിഹൂൻ. നമ്മളെ മുമ്പ് കഴിഞ്ഞ സമുദായം അലം തറയിൽ കണ്ടില്ലേ, നീ പഠിച്ചില്ലേ? ഇലല്ലീന ഒരു വിഭാഗത്തെ ഊതു നസീബം മിന്നൽ കിതാബ്, കിതാബിൽ നിന്ന് ഗ്രന്ഥത്തിൽ നിന്ന് അംശമാർ നൽകപ്പെട്ടിരുന്നു. യുദാവിലില്ല കിതാബില്ല എന്നിട്ട് അള്ളാഹിന്റെ ആഗ്രഹത്തിലേക്ക് അവരെ ക്ഷണിച്ചു. ൈനവും അവരെ തീരുമാനിക്കാൻ വേണ്ടി ആ ഗ്രന്ഥം വെച്ച് നിങ്ങൾ തീരുമാനിക്കണമെന്ന് യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അമ്മ പഠിപ്പിച്ചു. എന്നിട്ടോ അതുമ്മ എത്തവല്ല വലിയപ്പം ഇന്നും അവരിൽ നിന്ന് വലിയൊരു വിഭാഗം എന്ത് ചെയ്തു, അത് പിന്മാറി, അവരൊക്കെ തള്ളിക്കൊണ്ട് പിന്മാറി. അവർ യൂതന്മാരുടെയും ക്രിസ്ത്യാനികൾക്കും കിതാബനുസരിച്ച് വിധിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന കിതാബിന്റെ ആൾക്കാരായ യൂതനും ക്രിസ്ത്യാനികളും അത് ഉപേക്ഷിച്ചിട്ട് അത് സ്വന്തം തീരുമാനം വെച്ച ഇന്നത്തെ തീരുമാനം പോലെ തന്നെ അവർ സുവിശേഷങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ തീരുമാനം ചെയ്യാൻ പോയി എന്നാണ് അത് തെറ്റായി പോയി. വേറെ തരത്തിൽ പറയുന്നു വരാനുസരിക്കുന്ന ഈ ഹുക്കും ഈ അഹദ അള്ളാഹുടെ രീതിയിൽ ആരെയും അല്ല പങ്ക് ചേർക്കുക. അപ്പൊ പിന്നെ പറഞ്ഞാന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഈ ഹക്കിമൂക്കാൻ നിശ്ചിത പുരാൻ അള്ളാഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട് ഭീമാ ഹജറ ബൈനോ അവരെ ഇടയിൽ ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങളെ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ തപ്പിച്ചോദ്യമല്ല. ആ വിധികർത്താവാക്കുന്ന സത്യതയുള്ള അംശമില്ല, പക്ഷെ ആ വിധി നടക്കേണ്ടതുകൊണ്ട് അള്ളാർക്കുണ്ടാവണം. ആ അപ്പൊ നിന്നെ വിധികർത്താവാക്കുന്നതിന് അള്ളാഹ് വേറെ വിധിയുണ്ട് കണ്ടിട്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, വൈദ ഹക്കം തും വൈന നാസി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, വൈദ ഹക്കം തും നിങ്ങൾ വിധിച്ചാൽ അത് നമുക്കൊക്കെ വേറെ വിധിയാ, നമുക്ക് വേറെ വിധിയാണോ? വൈദ ഹക്കം തും വൈന നാസി ജനങ്ങളിടയിൽ ഇങ്ങനെ തീരുമാനം കൽപ്പിക്കുകയാണെങ്കിൽ അന്തഹക്കമൂടില്ല, അതിൽ നീതി പ്രകാരം ഇനി ജൽപ്പിക്കണം. അത് എന്ത് വെച്ചിട്ടാ? ഉറാൻ വെച്ചിട്ട് അത് നമുക്ക് വേറെ വിജയം പറയാൻ പറ്റും. എന്ത് വെട്ടിത്തായിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇവിടെ മുഫ്തി അധികാരിക്കുക, എന്റെ അടുക്കൽ നിങ്ങൾ ബത്തുവയ്ക്ക് വന്നാൽ ഞാൻ ബത്തുവയ്ക്കാം, എന്റെ വിധിയാണോ അത്? നിങ്ങൾക്ക് എന്റെ സ്വന്തമായി വിധിയെടുക്കാൻ പറ്റുമോ? ഞാൻ ഇസ്ലാമിന്റെ ഗവൺമെന്റ് നടത്തി ഇസ്ലാമിന്റെ വിധിന്നാണ് എനിക്ക് പറയാം, പക്ഷെ എന്റെ വിധിയാണ് നിങ്ങൾ പറയും. ആ അമീർ മുഫ്തി ഇങ്ങനെയാണ് പറഞ്ഞത് പറയാം, പക്ഷെ ശരിയാ. ഞാൻ പറഞ്ഞിന്റെ ഭക്തമായിട്ടാണത്. അതുപോലെ പറഞ്ഞാൽ ഏറ്റവും നോക്ക നിന്നെ വിധിയർത്താവാക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നബി ഈ ഖുർആൻ വെച്ചാണിരിക്കേണ്ടത്. അപ്പൊ ഖുർആന് വിധിയല്ലാത്ത രീതി ഇല്ലാതെ ശുദ്ധ ഖുർആൻ തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ബയാൻ ഉണ്ടല്ലോ, ഈ ബയാന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് അള്ളാഹ് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ മറച്ചു വെക്കരുത്. ആ ഖുർആനിൽ പറഞ്ഞ കാര്യം വ്യക്തമാക്കി പറഞ്ഞാളാ. അപ്പൊ ഈ ലിതുബൈനായി പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ അതിങ്ങനെ വെളിവാക്കരുത്, ഇതിന്റെയൊക്കെ അപ്പുറം വെളിവാക്കലാണെന്നാണ് ഈ വെച്ചങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അത് എക്കുത്തുമോ എതിർ പദം മനസ്സിലാക്കാം. ബയാനിന്റെ എതിർ പദം കത്തുമാന, മറക്കരുത്, മറച്ചു വെക്കരുത് ഒരു കാര്യം. അത് മറച്ചു വെച്ചിരുന്ന ജൂതന്മാർക്ക് തെളിയും. ഈ മറച്ചു വെക്കുന്ന ഒരു കാര്യം പാടില്ല, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. ആ പിന്നെ ഒമാ ആതാക്കുമോ റസൂൽ ബഹുദൂ എന്നൊക്കെ പറഞ്ഞാണ് അള്ളാഹു റസൂൽ കൊണ്ടുവന്ന് കേട്ടു. അതെ, അള്ളാഹു റസൂൽ കൊണ്ടുവന്ന എന്താ? അത് അള്ളാഹു ഖുർആൻ തന്നെ. അള്ളാഹു റസൂൽ ജീവിച്ചെന്താ? അത് ഖുർആൻ തന്നെ. അപ്പൊ അവിടെ പറഞ്ഞെന്താന്ന് പറഞ്ഞാല് ഒരു യുദ്ധത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. യുദ്ധത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ട സ്വത്തുകൾ വായിച്ചപ്പോ ഈ സ്വത്ത് വായിക്കുന്ന സമയത്ത് ചില ആളുകൾ മുന്നോട്ട് ഉണ്ടായി. അപ്പൊ അതേ അതെന്ത് പറഞ്ഞു നന്നേതാ, അത് ഇതിന്റെ പയ്യ സ്വത്ത് യുദ്ധത്തിൽ നിന്ന് രണ്ട് ഇസ്ലാമിന്റെ ഇസ്ലാം നീന് ഒരു വിധി ഹറാമോ ഹലാലോ തീരുമാനിക്കുവാൻ അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് അവിടെ പറഞ്ഞത്. വേറെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇന്നത് ഹറാമാണെന്ന് ഹലാലോ തീരുമാനിക്കുവാൻ അവകാശമില്ല. ഇനി ഈ പറയുന്ന ആർത്തിയുണ്ടല്ലോ മാതാപുറസൂർ ഒമാ എഴുതി കൊണ്ടില്ലവ, അതൊക്കെ ശരിയാണ്. അതിനാണ് ഞാൻ ഇത്തരം കാര്യത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നബി തന്നെ കൊടുത്തു ഒരു ഫുദു ഒന്ന് മേടിച്ചോളി തന്നെയാണ് അമാനി മൗലവിയുടെ അദ്ദേഹത്തിന്റെ പരിഭാഷ ചെയ്തിട്ടുള്ളത്. അള്ളാഹു റസൂൽ എന്താ തന്നാലും മേടിച്ചോളി എന്ന് പറഞ്ഞാൽ അത് ആ സ്വത്ത് വായിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. എന്നെല്ലാം അള്ളാഹു റസൂൽ കൊണ്ടുവന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ലിമത്തി ഹരിമ മാലാറുള്ളതാന്ന് പറഞ്ഞാൽ അത് ജയിച്ചാൽ പറ്റില്ല. അതുപോലെ അമാ എഴുതി കൊണ്ടില്ലവ ഇന്ന് വയ്യില്ല വായിക്കുക എന്ന് പറഞ്ഞത് ഈ കുറാനെ പറ്റിയാണ്. ഇത് ഈ ഖുർആനാണ് ഈ പറയുന്നതൊക്കെ മുഹമ്മദിയുടെ സ്വത്തിട്ടല്ല, അത് അള്ളാഹുടെ വാരിയാണ്. അപ്പൊ അതിന് ബന്ധമായി നേരി പറയുന്നതൊക്കെ വാരിയാണ് എന്തായി പറഞ്ഞത്? അള്ളാഹുടെ വാരിയ ഖുർആൻ അതിനെ കുറിച്ച് അമ്മ എന്തില്ല അതിന് വലിയ വായി അങ്ങനെ പിന്നെ ഒരുപാട് ഞാൻ നോക്കണം. പിന്നെ വാത്തി റസൂല എന്ന് പറയുമ്പോൾ അള്ളാഹുനും അനുസരിച്ച് അത് റസൂൽ അടുത്തൊന്നും തന്നെ അള്ളാഹു അനുസരിക്കലാണ്. അത് ഏതുപോലെ ശ്രദ്ധിക്കണം, സത്യവിശ്വാസികളെ നിങ്ങൾ ആക്കി പോവരുത് അതൂവി എന്റെ ശത്രുവിനെ നിങ്ങൾ ശത്രുവിനെ അതേതാ രണ്ട് ശത്രു ഇത് പറയണം. ആ രണ്ട് ശത്രു ഏതാണെന്ന് പറയണം? ഞങ്ങൾ പറഞ്ഞു മറ്റു ശത്രു അള്ളാഹ് അള്ളാഹ് ശത്രു ആയതുകൊണ്ടാണ് അമ്മ ശത്രു ആദ്യ അല്ലെ നമ്മൾ ശത്രുവോ? അല്ലാണ്ട് അള്ളാഹ് ശത്രു വേറെ ഞങ്ങൾ ശത്രു വേറെയാണോ? അപ്പോ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സത്വ അള്ളാഹ് ഇസ്ലാമിനോട് എതിരാണ് ഞാൻ മോനെ എതിരായി അതെ അതല്ല ശരി. അപ്പൊ എനിക്ക് സത്വം അതാണ് നമ്മൾ സത്വം അതിതരക്കത്തിൽ ഞാൻ അവന്റെ അതിരാണ് നീക്കി രണ്ടടി അപ്പൊ എനിക്ക് എതിരാ. അപ്പൊ ഈ ഈ സത്വം അള്ളാഹ് സത്വമോ? ഓ നല്ലവനാ ഞാനാ നീക്കി പറയും, ഞാനും മുസ്ലിമാണ് മുസ്ലിമാണ് ഞാനാ നീക്കി കേട്ടോ എന്റെ സത്വമാണ് ഞാൻ അവന്റെ വലിയ കീരുമാറ്റം ഓ അള്ളാഹ് സത്വമാണ് അതിരാൻ പറ്റുമോ പറ്റില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താ? ഇസ്ലാമിക സത്വക്കളെ നിന്ന് ഇത്തരങ്ങളാക്കരുത്, അവരടുത്ത് വന്നാ കിട്ടിയില്ലേ പോകാനിക്ക് അവരില്ലാതെ സംശയം വലിയ റസൂലി വലിയമത് തൊട്ട് വായിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞതിന്റെ റസൂൽ പറഞ്ഞാൽ ഈ അഞ്ചിലൊന്ന് അള്ളാഹ് റസൂലിന് വേണം. അപ്പൊ അള്ളാഹിന്റെ എടുത്തു കൊടുക്കുക അള്ളാഹ് ബാക്കിലാക്കി ആകാശത്തേക്ക് അള്ളാഹു റസൂൽ അഞ്ചിലൊന്നാണ് എന്ന് പറഞ്ഞു. ഈ അഞ്ചിൽ ഒന്ന് എത്തിയാണ് പകുതി അള്ളാഹുക്കാരാക്കിയത്. എന്താ ചെയ്യേണ്ടത്? ആ റസൂൽ തന്നെ അള്ളാഹുക്കാരൻ റസൂലിന് അള്ളാഹ് അങ്ങനെ മാറി കിട്ടോ കുറച്ചുണ്ടല്ലേ അത് പറയും. അപ്പൊ ഇന്നല്ല ഇന്നിട്ട് പറഞ്ഞാണ്ട് അവിടെ തെളിയനുണ്ട് എന്ത് പന്നില്ല പറഞ്ഞിട്ട് അതുപോലെ റസൂൽ ബഹുദൂന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ റസൂൽ അവൻ യാസില്ല റസൂൽ തന്നെ അള്ളാഹിക്കെതിരെ തന്നെ റസൂൽ എതിരെ തന്നെയാണ് സംശയമൊന്നുമില്ല. അതാ അള്ളാഹിക്കെതിരെ കിടക്കാൻ പാടില്ല അത് റസൂൽ എതിരെ തന്നെയല്ലേ. അള്ളാഹിന്റെ എതിരാണ് നമ്മൾ സമ്മതിക്കോ മോമിനി നമ്മൾ സമ്മതിക്കോ നമുക്ക് എതിരല്ലേ അതൊക്കെ തന്നെയാണ് ആ പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തില്ല ഒരു മണിക്ക് മുന്നോട്ട് കാണില്ല ഞങ്ങൾ കൂടെ എത്തിയ ശേഷം ആൾക്കാരെ കുറച്ചില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമാണ്, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടവർ കൈ ഇല്ലാത്തൊന്നും നമ്മൾ ചെയ്യേണ്ടതുമല്ല, അതിയില്ലാത്തൊന്നും നമ്മൾ ചെയ്യേണ്ടതല്ല. ചോദിക്കും ചേരാ ഗ്രഹം കിട്ടുമോ, ചേരാ ഗ്രഹം കിട്ടുമോ, ചേരാ ഗ്രഹം കിട്ടുന്നുണ്ടാണ് സുന്നത്തെ സുന്നത്തില്ലാതെ സുന്നത്തില്ല സത്യല്ലേ, സുന്നത്തെ അല്ലാതെ സുന്നത്തെ അല്ല എന്ന് പറഞ്ഞാൽ എന്താ ആ നിർബന്ധമില്ലാന്ന് പറഞ്ഞില്ലേ, എങ്ങനെ സുന്നത്തില്ലാതെ ഇബ്രാഹിം നബി എമ്പാമത്തെ ചേരാഗ്രഹം നടത്തി, ഇബ്രാഹിം നബിന്റെ ചേരാഗ്രഹം നടത്തി, അബൂദിനെ നടത്തിയത് ഇമ്രോത്താമിനെ നടത്തി, ഹുമാനപ്പാറ്റം നടത്തിയത് അലീന്റെ തന്നെ നടത്തി, എവിടെ ജയിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി എമ്പതാമത്തെ വയസ്സിൽ ചേരാഗ്രഹം നടത്തി, എമ്പതാമത്തെ വയസ്സിൽ അത് അത് എഴുതുകൊണ്ടാണെന്നറിയാം, അത് ആശയന്റെ ആയുധം കൊണ്ടില്ല, ആശയന്റെ ആയുധം കൊണ്ട് ആശയന്റെ ആയുധം എന്താ അത് മാളം ഈർച്ചപാട് ചെറിയുള്ളി വലിയുള്ളി ഇതൊക്കെ അവരുടെ ആയുധമുണ്ടാവും. അപ്പൊ ഒന്നിട്ട് തന്നെ ഉള്ളി വെച്ചുകാണ്ട് മാളം കൊണ്ട് പേടി, അത് ഈർച്ചപാട് വെച്ചുകൊണ്ട് ഈർക്കും ഇതിനാട്ടെ ബിൽ കദൂമിനാ പറഞ്ഞിട്ടുള്ളത് ബിൽ കദൂമി അല്ലെങ്കിൽ ബിൽ കദൂമി കദൂമ കൊണ്ട് ചെയ്തു. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഈ കദൂമിന് വേറർത്ഥം അതിൽ വർണ്ണിക്കാം എന്താണ് അർത്ഥം. കദൂമ് കദൂമ എന്ന് പറഞ്ഞത് സിറിയായിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ എന്തായി സിറിയായിലുള്ള കദൂമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇബ്രാഹിം നബി ചലാഗ്രഹം നടത്തി. അപ്പൊ ആശയം ആയതൊന്നും ഇല്ല. എന്നിട്ട് അയാളെ പറയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞെന്താ ആശയനിന്റെ ആയുധം കൊണ്ട് ചേതാഗ്രഹം നടത്തി എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും മഷൂറായ കൗലും. അതാണ് മറ്റത് മഷൂറല്ല, ഏത് നല്ല കൗരാധാരണ ആയിരുന്നു കാരണം അവിടെ ചെയ്യുന്നതിനൊക്കെ ഈ പ്രശ്നമൊന്നുമില്ല, മറ്റു ആശയന്റെ ആയുധം കൊണ്ട് ചെയ്യുവാൻ തീർച്ചയായും കാരണം ഇങ്ങനെ താത്തി ഒക്കെ ജൂതന്മാരെ ബുദ്ധി ആളെ തീരെ നോക്കണം. അപ്പൊ ഇപ്പൊ എന്താ ഈ പറഞ്ഞാണ്ട് മൂപ്പൻ ഇങ്ങനെ അതിഥിന് വേക്കേണ്ടിട്ട് പറഞ്ഞ് ബുദ്ധി ഇല്ലാത്ത കാട്ടിൻ ചവിട്ടിയ മൂന്നിടത്ത് എന്ന് പറയാറുണ്ട്. മൂന്നിടത്ത് ബുദ്ധി ഇല്ലാത്ത കാട്ടിൻ ചവിട്ടാൽ കാട്ടുമനസ്സിലായി